The Editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ 10 വ്യാഴം, 1200 കന്നി 24, ദീപിക എഡിറ്റോറിയൽ. സർക്കാർ നിർമ്മിത ഉരുളുപൊട്ടലുകൾ. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് മേപ്പാടി പഞ്ചായത്തിലും കോഴിക്കോട് വിലങ്ങാട്ടുമുണ്ടായത്. ഉരുൾപൊട്ടിയിട്ട് 2 മാസം കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടില്ല. അങ്ങേയറ്റം മനുഷ്യത്വരഹിതവും വിവേചനപരവുമാണിത്. അതേസമയം മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിച്ചിട്ടുമുണ്ട്. ദുരിതമേഖല സന്ദർശിച്ച ഭരണാധികാരികളുടെ മുഖത്തെ ദുഃഖഭാരമൊക്കെ ആത്മാർത്ഥതയില്ലാത്തതായിരുന്നെന്ന് സംശയിക്കാൻ ഈ കാലതാമസം മാത്രം മതി. ഇതേക്കുറിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയിൽ പ്രതിഷേധിച്ചെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് പരാമർശമൊന്നും നടത്തിയില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമൊക്കെ എന്തു ചെയ്യുകയാണെന്ന് ജനം കാണുന്നുണ്ട്. 2024 ജൂലൈ 30 മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത്. എത്ര പേർ മരിച്ചെന്ന് പോലും വ്യക്തതയില്ല. 231 മൃതദേഹങ്ങളും 222 ശരീരഭാഗങ്ങളും കണ്ടെത്തിയെന്നാണ് സർക്കാർ കണക്ക്. 47 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 145 വീടുകൾ പൂർണ്ണമായും 170 ഭാഗികമായും തകർന്നു. 240 വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും 183 വീടുകൾ ഒഴുകിപ്പോവുകയും ചെയ്തു. ചുരുങ്ങിയത് 1200 കോടി രൂപയുടെ നഷ്ടമെങ്കിലും മേപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതേ ദിവസം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടും ഉരുളുപൊട്ടലുണ്ടായത്. ഒരാൾ മരിച്ചു. വീടുകൾ, കടകൾ, ജീവനോപാധികൾ, വാഹനങ്ങൾ, കൃഷി, വളർത്തുമൃഗങ്ങൾ എന്നിവയെല്ലാം നഷ്ടപ്പെട്ടു. ചുരുങ്ങിയത് 217 കോടി രൂപയുടെ നഷ്ടമെങ്കിലും വിലങ്ങാട്ട് ഉണ്ടായിട്ടുണ്ട്. അധിക സഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നിവേദനം നൽകുകയും പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് വീണ്ടും സഹായം അഭ്യർത്ഥിക്കുകയും മാനദണ്ഡാനുസൃതമായി മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനം ഒന്നും ചെയ്തിട്ടില്ലെന്നല്ല, ഇങ്ങനെ ചട്ടപ്പടി മുന്നോട്ടു പോയതുകൊണ്ടൊന്നും യഥാസമയം സഹായിക്കാത്ത സർക്കാരാണ് കേന്ദ്രത്തിലെങ്കിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെ ഓർത്ത് കൂടുതൽ സമ്മർദ്ദം ചെലുത്തണം. മേപ്പാടിയിൽ 794 കുടുംബങ്ങളും വിലങ്ങാട്ട് 30 കുടുംബങ്ങളും ഇപ്പോഴും വാടക വീടുകളിലാണ് ജീവിക്കുന്നത്. കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസത്തിലാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വീടും കുടിയും സമ്പത്തുമില്ലാത്തവർക്ക് ഇപ്പറയുന്ന ശുഭാപ്തി വിശ്വാസം ഉണ്ടാകില്ലെന്നുകൂടി സർക്കാർ മനസ്സിലാക്കണം. ഇതിനിടെ പ്രളയ ദുരന്താശ്വാസമായി ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയും അനുവദിച്ചു. കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുക അനുവദിക്കുമത്രേ. റിപ്പോർട്ട് എന്ന് കിട്ടുമെന്ന് ആർക്കും അറിയില്ല. കേന്ദ്ര സഹായം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒക്ടോബർ 18 അറിയിക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും കോടതിയും ജനങ്ങളുമൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ മാത്രം നൽകേണ്ടതാണോ പെരുവഴിയിലായ മനുഷ്യർക്കുള്ള ധനസഹായം? പാർട്ടി ഫണ്ടിൽ നിന്നുള്ള സഹായമാണെങ്കിൽ അത്തരം ഒഴിവുകഴിവുകൾ പറയാം. ഇത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയല്ലേ? ഇതിനൊന്നും ഒരു മാനദണ്ഡവുമില്ലേ? കേരളം കേന്ദ്രത്തെ പലതും ഓർമ്മിപ്പിക്കണം. രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തിരുന്നുവെങ്കിലും പാർട്ടിക്കാർ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നതും നല്ലതാണ്. 514.14 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും അടിയന്തര സഹായങ്ങൾ വൈകുന്നതിലും തുടർ നടപടികളുടെ ഏകോപനത്തിലെ വീഴ്ചകളിലും ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തി. സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായം, ഉപജീവന സഹായം, വീട്ടുവാടക എന്നിവ ലഭിക്കാത്ത അർഹരായ ദുരിതബാധിതരുണ്ടെന്നും ഇത് വയനാട് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടും മറുപടി കിട്ടിയില്ലെന്നും ദുരിതബാധിതർക്ക് നിയമസഹായം നൽകാൻ കോടതി നിയോഗിച്ച കേരള ലീഗൽ സർവീസ് അതോറിറ്റി അറിയിച്ചു. നിരവധി സംഘടനകളും വ്യക്തികളും കോടികളുടെ സഹായ വാഗ്ദാനങ്ങൾ നടത്തിയിരുന്നു. പാഴ്വാക്കല്ലെങ്കിൽ അതൊക്കെ ഏകോപിപ്പിച്ച് നടപ്പിലാക്കിയാൽ തന്നെ പുനരധിവാസം കുറേയൊക്കെ സാധ്യമാകും. പ്രസ്താവന നടത്തി പിൻവലിഞ്ഞവരുണ്ടെങ്കിൽ അതും തിരിച്ചറിയണം. പുനരധിവാസത്തിന്റെ കാര്യക്രമവും സമയക്രമവും നിശ്ചയിക്കണം. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ മാത്രം സാമ്പത്തിക കൈകാര്യം ഏൽപ്പിക്കണം. പുനരധിവാസത്തിനായി സ്ഥലമേറ്റെടുപ്പ് അടിയന്തരമായി പൂർത്തിയാക്കണം. ആനുകൂല്യത്തിന് അർഹരായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണം. അവർക്ക് എന്തു കൊടുക്കുമെന്നല്ല, എന്തു കൊടുത്തു എന്ന് പറയണം. കേന്ദ്ര സഹായത്തിനുള്ള സമ്മർദ്ദം ശക്തമാക്കണം. തുടങ്ങിയ കാര്യങ്ങൾ സർക്കാരിന്റെ ചുമതലയാണ്. പുനരധിവാസം ദുരിതബാധിതരോട് മാത്രമുള്ള കടപ്പാടല്ല, അവരുടെ കണ്ണീരൊപ്പാൻ ഉള്ളതിലൊരു പങ്കു നൽകിയ സകല മനുഷ്യരോടുമുള്ള സാമാന്യ മര്യാദയാണ്. എത്ര പണം കിട്ടിയാലും പുനരധിവാസമൊക്കെ ഒരു കണക്കായിരിക്കുമെന്നും അഴിമതിയുണ്ടാകുമെന്നുമൊക്കെ ജനങ്ങൾ മുൻവിധിയോടെ പറയുന്നത് ഈ കൊടുകാര്യസ്ഥതയുടെയും കാലതാമസത്തിന്റെയും മുൻകാല അനുഭവങ്ങൾ വെച്ചാണ്. ഇത്തവണയെങ്കിലും പുതിയൊരു മാതൃകയുണ്ടാകണം. ദുരിതബാധിതരുടെ മേൽക്കൂര നഷ്ടപ്പെട്ട ജീവിതത്തിനുമേൽ നിരാശയുടെ മഴ പെയ്യിക്കരുത്. അപേക്ഷയാണ്. ഡൽഹിയിൽ നിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും സർക്കാർ നിർമ്മിത ഉരുൾപൊട്ടൽ കൂടി താങ്ങാൻ ആ മനുഷ്യർക്ക് ശേഷിയില്ല.
എഡിറ്റോറിയൽ.